Colossians, we are in Colossians chapter 1, verses 21 to 23. That is our text for study, which we began Sunday before last. Colossians
1:21 to 23.
Shall we read? And you who once were alienated and hostile in mind, doing evil deeds, he has now reconciled in his body of flesh by his death, in order to present you holy and blameless and above reproach before him, if indeed you continue in the faith, stable and steadfast, not shifting from the hope of the gospel that you heard, which has been proclaimed in all creation under heaven, and of which I, Paul, became a minister.
മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ആകാശത്തിൻ കീഴിലെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു, പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും.
We said last time that this portion of scripture that we're going to study is from Colossians 1 verse 21 right up to Colossians chapter 2 and verse 3.
കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 21 മുതൽ കൊലോസ്യ 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വരെയുള്ള കാര്യങ്ങൾ.
That is what is the context that we must look into as we study this portion of scripture.
ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഈ 21 മുതൽ 2-ാം അധ്യായത്തിന്റെ 3 വരെയുള്ള വാക്യങ്ങളാണ് അതിന്റെ പശ്ചാത്തലം.
But we are just looking into Colossians 1:21 to 23 today.
ഇന്നും നമ്മൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ തന്നെയാണ് പരിശോധിക്കുന്നത്.
Paul is actually explaining his three ministries.
പൗലോസ് തന്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ടുള്ള 3 കാര്യങ്ങളാണ് അവിടെ പ്രതിപാദിക്കുന്നത്.
First he says his ministry as a ministry of sharing the gospel.
1-ാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് സുവിശേഷം പങ്കുവെക്കുന്നതാണ്.
That is what we see in verses 21 to 23.
21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് നമ്മൾ ആദ്യം കാണുന്നത്.
Then he explains that he has a ministry of suffering for the Gentiles.
പിന്നെ 2-ാമത്തെ കാര്യം ജാതികൾക്ക് വേണ്ടി താൻ അനുഭവിക്കുന്ന കഷ്ടത്തെ കുറിച്ചുള്ളതാണ് തന്റെ.
Because he is proclaiming the gospel.
എന്തുകൊണ്ടെന്നാൽ താൻ സുവിശേഷം അറിയിക്കുന്നതിന് പ്രതി.
That he speaks of 20 in verses 24 to 27.
24-ാം അധ്യായം മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് നാം അത് കാണുന്നത്.
Then he speaks of the struggle that he has for the saints, for the believers.
പിന്നീട് വിശുദ്ധന്മാരായ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള തന്റെ പങ്കപ്പാടുകളെ കുറിച്ചാണ്.
That's from verse 28 right up to chapter 2 verse 3.
അത് 28 മുതൽ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വരെയുള്ള
വാക്യം. So we just began to look at this section.
ഈ ഭാഗം നമ്മൾ പരിശോധിക്കുവാൻ തുടങ്ങിയായിരുന്നു.
Paul is explaining his three ministries.
തന്റെ ശുശ്രൂഷയുടെ 3 ഭാഗങ്ങളെ കുറിച്ച്.
And we are looking at verses 21 to 23.
21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ തന്നെയാണ് പിന്നെ നമ്മൾ പരിശോധിക്കുന്നത്.
Sharing the gospel.
സുവിശേഷം പങ്കുവയ്ക്കുന്നതിന്റെ ശുശ്രൂഷയെ കുറിച്ച്.
First he tells them about their alienation from God in the past.
കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തോട് എത്രമാത്രം അകന്നിരുന്നവരായിരുന്നു എന്നുള്ളത് പൗലോസ് ഓർപ്പിക്കും.
Colossians 1 verse 21 and you who once were alienated and hostile in mind doing evil deeds.
മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ എന്ന് 21-ാം വാക്യത്തിൽ നാം വായിക്കും.
Then he is speaking about the present state in which they have been reconciled.
പിന്നീട് സംസാരിക്കുന്നത് നിരപ്പ് പ്രാപിച്ചതായിട്ടുള്ള അവസ്ഥയെ കുറിച്ചാണ്.
Colossians 1:21 to 22.
21-22 വാക്യങ്ങൾ.
And you who once were alienated and hostile in mind doing evil deeds, he has now reconciled in his body of flesh by his death, in order to present you holy and blameless and above reproach before him.
മുമ്പേ ദുഷ്പ്രവൃത്തികൾ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു.
This is what we had begun to study last Sunday before last.
കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ഞായറാഴ്ച ഈ ഭാഗമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് തുടങ്ങിയത്.
Why has God reconciled us?
എന്തുകൊണ്ടാണ് ദൈവം നമ്മെ തന്നോട് നിരപ്പിച്ചത്?
He has reconciled us to himself through his son Jesus Christ, so that we may share his life and his holiness.
തന്റെ പുത്രനാകുന്ന ക്രിസ്തുയേശുവിലൂടെ ദൈവം തന്നെ നമ്മോട് ബന്ധിപ്പിച്ചത് തന്റെ അവന്റെ വിശുദ്ധിയിലും ദൈവിക അവന്റെ വിശുദ്ധിയിൽ നാം പങ്കാളികളായി തീരേണ്ടതിനായിട്ട്.
We experience his life within us. We experience the life of Christ within us.
യേശു ക്രിസ്തുവിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുന്നു.
And we also experience his holiness.
അവന്റെ വിശുദ്ധിയും നമ്മുടെ പങ്കും നാം അവന്റെ പങ്കാളികളായി തീരുന്നു.
This is what God wants to share with us because he has reconciled us, made us his.
തന്റേതാക്കി തന്നോട് നിരപ്പിച്ച് നമ്മെ തന്നോട് നിരപ്പിച്ചതിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്.
This is what Paul is saying in Colossians 1 verse 22.
അതാണ് കൊലോസ്യരുടെ ഒന്നാം അധ്യായം 22-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്.
He has now reconciled in his body of flesh by his death in order to present you holy and blameless and above reproach before him.
അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു.
Now this word holy is closely related to the word saint.
ഈ വിശുദ്ധി എന്ന വാക്ക് വിശുദ്ധൻ എന്നതുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു വാക്കാണ്.
And both of these words holy and this word saint expresses the idea of being set apart or being devoted to God.
വിശുദ്ധിയും വിശുദ്ധനും എന്ന ഈ വാക്ക് പ്രകടമാക്കുന്നത് ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടതായ സമർപ്പിക്കപ്പെട്ടതായവർ എന്നാണ്.
In the New Testament,
പുതിയ നിയമത്തിൽ
saints are not dead people who during their lives performed miracles and never sinned.
ജീവിച്ചിരിക്കുന്ന കാലത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും പാപം ചെയ്യാതെയും ഇരുന്നവരുടെ മരണത്തിന് ശേഷം അവരെ വിശുദ്ധന്മാരെന്നല്ല പുതിയ നിയമപ്രകാരമുള്ള വിശുദ്ധന്മാർ എന്ന് പറയുന്നു.
New Testament saints were living people.
പുതിയ നിയമപ്രകാരമുള്ള വിശുദ്ധന്മാർ എന്ന് പറയുന്നത് ജീവിക്കുന്നവരെ കുറിച്ചാണ്.
Not dead people who were made saints later.
മരിച്ചു പോയതിനു ശേഷം പിന്നീട് ആരെങ്കിലും അവരെ വിശുദ്ധന്മാരെന്ന് പ്രഖ്യാപിച്ചവരല്ല.
Saints were living people who had trusted Jesus Christ.
ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ജീവിക്കുന്നവരെയാണ് പുതിയ നിയമപ്രകാരമുള്ള വിശുദ്ധന്മാർ.
Simple definition for the word saint today is a New Testament saint, person who is a saint today is nothing else but a saved sinner.
വളരെ ലളിതമായിട്ടുള്ള ഒരു വിശദീകരണം എന്ന വിശുദ്ധന്മാർ എന്നതിന് പുതിയ നിയമപ്രകാരമുള്ള വിശദീകരണം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട പാപികൾ എന്നാണ്.
Paul wrote this letter to living saints.
പൗലോസ് ഈ ലേഖനം ജീവിക്കുന്ന വിശ്വാസികൾക്കാണ് വിശുദ്ധന്മാർക്കാണ് എഴുതിയിരിക്കുന്നത്.
Colossians 1 verse 2.
കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം.
To the saints and faithful brothers in Christ at Colossae, grace to you and peace from God our Father.
മലയാളത്തിൽ 1-ാം വാക്യം കൂടെ ചേർന്നാണ് കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്.
In Colossians 1:22 we read.
കൊലോസ്യലേഖനം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്.
He has now reconciled in his body of flesh by his death in order to present you holy and blameless and above reproach before him.
അവന്റെ മുമ്പിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു എന്നാണ് 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്.
What does this word blameless mean?
എന്താണ് ഈ നിഷ്കളങ്കർ എന്ന വാക്കിന്റെ അർത്ഥം?
It means without blemish.
അതിന്റെ അർത്ഥം കളങ്കമില്ലാത്തവർ എന്നാണ്.
This word blameless was applied to the sacrifices in the temple.
മന്ദിരത്തിലെ യാഗത്തോടുള്ള ബന്ധത്തിലാണ് ഈ കളങ്കമറ്റത് എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത്.
When the people brought the animal for sacrifice to the temple in Jerusalem.
യെരുശലേമിലെ മന്ദിരത്തിലേക്ക് യാഗത്തിനായിട്ട് യാഗവസ്തുവിനെ കൊണ്ടുവരുമ്പോൾ
those sacrifices had to be animals without blemish.
ആ യാഗവസ്തു എന്ന് പറയുന്ന മൃഗങ്ങൾ ഒരു കുറ്റവും ഇല്ലാത്തതായിരിക്കണം.
Now believers are not sinless.
വിശ്വാസികൾ എന്ന് പറയുന്നത് പാപമില്ലാത്തവർ എന്നല്ല.
But believers are reconciled with God.
എന്നാൽ വിശ്വാസികൾ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചത്
for what?
എന്തിനു വേണ്ടിയിട്ട്?
To live blameless lives.
അവരൊരു കളങ്കമറ്റ ജീവിതം നയിക്കുന്നതിനു വേണ്ടിയിട്ടാണ്.
Because we share the life of Christ.
എന്തുകൊണ്ടെന്നാൽ നാം ക്രിസ്തുവിന്റെ ജീവനാണ് നമുക്ക് അതിലാണ് നാം പങ്കാളികളായിരിക്കുന്നത്.
Blamelessness means
കുറ്റമില്ലാത്തവർ എന്നാണ് അർത്ഥമാക്കുന്നത്.
It means consciously we can be victorious over conscious sins.
നമുക്ക് ബോധ്യപ്പെട്ടതായിട്ടുള്ള പാപത്തിന്റെ മേൽ ഉള്ള ബോധപൂർവമായിട്ടുള്ള വിജയമാണ്.
You can forget about your unconscious sins.
നമുക്ക് ബോധ്യമല്ലാത്തതായിട്ടുള്ള പാപങ്ങളെ കുറിച്ച് നമുക്ക് മറക്കാം.
Till God makes you conscious of your unconscious sins.
നമുക്ക് ബോധ്യമല്ലാത്ത പാപങ്ങളെ കുറിച്ച് ദൈവം നമുക്ക് ബോധ്യം വരുത്തുന്നതാ നിമിഷം വരെ നമുക്ക് അതിനെ ഓർക്കേണ്ട കാര്യമില്ല.
Why?
എന്തുകൊണ്ടെന്നാൽ
Because Jesus bore all your sins on the cross.
എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു നമ്മുടെ സകല പാപവും അവൻ ക്രൂശിൽ വഹിച്ചതാണ്.
1 John chapter 1
ഒന്ന് യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം
verse 7
എന്റെ 7-ാം വാക്യം
But if we walk in the light as he is in the light we have fellowship with one another And the blood of Jesus his son cleanses us from all sin, that includes unknown sin also.
അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനാകുന്ന യേശുവിന്റെ രക്തം നമ്മുടെ പാപം പോക്കി നമ്മെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും.
So when a believer sins, what happens?
ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
He does not lose his relationship with God.
അവന്റെ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്നില്ല.
He loses his communion with God, his fellowship with God.
എന്നാൽ ദൈവത്തോടുള്ള കൂട്ടായ്മ അവനെ നഷ്ടപ്പെടുന്നു.
He does not lose his salvation.
അവന്റെ രക്ഷ അവനെ നഷ്ടപ്പെടുന്നില്ല.
He loses the joy of salvation.
എന്നാൽ ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുന്നു.
Every known sin therefore must be confessed and forsaken.
അതുകൊണ്ട് നമുക്ക് അറിയാവുന്നതായിട്ടുള്ള പാപങ്ങളെ ഒക്കെയും ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്.
And you cannot forsake this in your own strength.
എന്നാൽ നമ്മുടെ തന്നെ സ്വന്തം ശക്തിയാൽ അതിനെ സാധ്യമല്ല.
In fact you don't even know what your sin is till the Holy Spirit convicts you of sin.
പരിശുദ്ധാത്മാവ് നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാപം എന്താകുന്നു എന്ന് തന്നെ നമുക്ക് അറിയില്ല.
God will not make you conscious of all your sins at one shot of time.
ഒരേ സമയം ഒറ്റ സമയം കൊണ്ട് തന്നെ ദൈവം നമ്മുടെ പാപങ്ങളെ എല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നില്ല.
You know God will not tell you all of your sins at one moment of time. If he tells you all of your sins at one moment of time, you'll have a heart attack, you'll die.
ദൈവം ഒരിക്കലും നമ്മുടെ എല്ലാ മുഴുവൻ പാപങ്ങളെയും ഒറ്റ അടിക്ക് നമുക്ക് വെളിപ്പെടുത്തി തരികയില്ല. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഹൃദയ സ്തംഭനം മൂലം മരിച്ചു.
So how do we receive salvation?
പക്ഷേ എങ്ങനെയാണ് നമ്മൾ രക്ഷയെ സ്വീകാര്യമാക്കുന്നത്?
How do we come into a relationship with God?
ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് നമുക്ക് എങ്ങനെയാണ് കടന്നു വരുന്നത്?
God is not going to tell us all of our sins at one point of time. How does he make us righteous?
ദൈവത്തിന് നമ്മുടെ പാപങ്ങളെ മുഴുവൻ ഒരേ സമയം തന്നെ വെളിപ്പെടുത്തി തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മെ എങ്ങനെയാണ് നീതീകരിക്കുവാൻ കഴിയുന്നത്?
This is what God does.
ഇതാണ് ദൈവം ചെയ്യുന്നത്.
He puts his finger on the dominant sin of your life.
നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പാപങ്ങളുടെ മേൽ ദൈവം അവന്റെ വിരൽ ചൂണ്ടും.
Some of us have many dominant sins.
നമ്മൾക്ക് നമ്മളിൽ പലർക്കും വളരെയധികം ഇതുപോലെയുള്ള എന്റെ ജീവിതത്തിൽ ഇതൊക്കെയാണ് എന്റെ പാപങ്ങൾ എന്ന് നമുക്ക്
തിരിച്ചറിയാവുന്നതായിട്ടുള്ള
എന്തുകൊണ്ടെന്നാൽ അത് നമുക്ക് കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ കാണുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്.
The Holy Spirit brings conviction in those areas in our lives.
നമ്മുടെ ജീവിതത്തിൽ അതേക്കുറിച്ച് പരിശുദ്ധാത്മാവ് ബോധ്യം വരും.
And then he shows us what Jesus has done for us on the cross.
നമുക്ക് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് അവൻ വെളിപ്പെടുത്തി തരും.
We are convicted of sin.
നമ്മുടെ പാപത്തെ കുറിച്ച് ബോധ്യമുണ്ടാവും.
The dominant sin in my life was rebellion.
പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന പാപം എന്ന് പറയുന്നത് മറുതലിപ്പ് എന്നുള്ളതായിരുന്നു.
And also deception. Deception.
വഞ്ചക, വഞ്ചിക്കുക.
Lying was not a problem.
കളവ് പറയുക എന്നുള്ളത് ഒരു പ്രശ്നമല്ലായിരുന്നു.
So when God turned me, made me his child, what he did was he put his finger on these areas of sin in my life.
ദൈവം തന്നെ തന്റെ ദൈവത്തെങ്കിലേക്ക് നടത്തിയപ്പോൾ ഈ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ദൈവം ആദ്യം വിരൽ ചൂണ്ടി.
And when he did that, I was convicted of sin.
ദൈവം അത് ചെയ്തപ്പോൾ ആ പാപത്തെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടായി.
I recognized I was a sinner.
ഞാനൊരു പാപിയാണ് എന്നുള്ള ബോധ്യമുണ്ടായി.
And I was separated from God.
ദൈവത്തിൽ നിന്ന് അതുകൊണ്ട് ഞാൻ അകന്നു നിൽക്കുകയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു.
I understood what Jesus did for me on the cross.
യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞപ്പോൾ
I repented of my sin.
ആ പാപത്തെ കുറിച്ച് ഞാൻ മനസ്സാന്തരപ്പെട്ടു.
And I came to Christ.
ക്രിസ്തുവിങ്കിലേക്ക് ഞാൻ വന്നു.
Immediately the load or the guilt or the burden of sin, the shame of sin was taken away from my life.
അപ്പോൾ തന്നെ എന്നിലെ ആ പാപത്തിന്റെ സകല കുറ്റബോധവും എന്നിൽ നിന്ന് നീങ്ങിപ്പോയി.
This is what happens when you're born again.
അങ്ങനെയാണ് നാം വീണ്ടും ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇതാണ്.
You know what happens according to the scripture, at that very moment God declares you righteous before.
ദൈവ തിരുവെഴുത്തിൻ പ്രകാരം ദൈവം ആ നിമിഷം തന്നെ നമ്മെ ദൈവം ഭാഗം നീതീകരിക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുകയാണ്.
That means God looks at you just as you have never sinned because Jesus has paid the penalty for all your sins.
നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു അതിന്റെ ശിക്ഷ മുഴുവൻ ഏറ്റെടുത്ത് അതിന്റെ പരിഹാരം വരുത്തി എന്നുള്ളത് കൊണ്ട് നാം ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എന്ന നിലയിലാണ് ദൈവം നമ്മെ ആ നിമിഷം മുതൽ കാണുന്നത്.
This is what is called justification.
അതിനെയാണ് നീതീകരണം എന്ന് നാം പറയുന്നത്.
Which means God looks at me just as if I have never sinned in his sight. Because he looks at me through Jesus.
യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ കാണുന്നു എന്നുള്ളതിനാൽ നാം ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തവർ എന്ന നിലയിലാണ് ദൈവം നമ്മെ കാണുന്നത്.
Then after that, what does God do?
പിന്നീട് ദൈവം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്?
There are many unknown sins.
നമുക്കറിയാത്തതായുള്ള പല പാപങ്ങളും നമ്മൾ തന്നെ കുടികൊള്ളുന്നു.
These are all blind spots in our lives.
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിൽ നമുക്ക് തന്നെ കാണുവാനോ അറിയുവാനോ കഴിയാത്തത്.
We don't even know that it is sin.
അത് പാപമാണെന്ന് തന്നെയുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകില്ല.
One of my unknown sins to me was ഫിൽത്തി ലാംഗ്വേജ്.
പാസ്റ്റർ സംബന്ധിച്ചിടത്തോളം തനിക്ക് വളരെ പാപമല്ല എന്നതിനെ അറിയപ്പെടാതെ ഇരുന്നതായിട്ടുള്ള പാപം എന്ന് പറയുന്ന അനാവശ്യമായിട്ടുള്ള വാക്കുകൾ തന്റെ നാവിൽ വരുന്നു.
ബിക്കോസ് ഐ ഗ്രൂ അപ്പ് വിത്ത് മ്യൂസിഷ്യൻസ്, വി ഹാവ് വാട്ട് ഈസ് കോൾഡ് എ മ്യൂസിഷ്യൻസ് ലിംഗോ, വിച്ച് മീൻസ് ദാറ്റ് എവറി സെന്റൻസ് യു ഹാവ് എ ഫോർ ലെറ്റർ വേർഡ്.
അതിന്റെ യൗവനകാലം ഈ സംഗീതജ്ഞരോടുകൂടി ആയിരുന്നത് കൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു ഭാഷ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നത് തന്റെ നാവിലും ഉണ്ടായിരുന്നു.
ടോക്കിംഗ് അബൌട്ട് ബിഫോർ ദി 1980,
1980 മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്.
മൈ ലാംഗ്വേജ് വാസ് ലൈക്ക് നൗ യു സീ മീ ഓൺലി ആസ് എ പാസ്റ്റർ ആൻഡ് യു സീ മീ വിത്ത് ദി ബൈബിൾ, ബട്ട് ദോസ് ഡേയ്സ് ദാറ്റ് വാസ് നോട്ട് ഹൗ ഐ വാസ്. മൈ സെന്റൻസസ് വർ ഫുൾ ഓഫ് ഫോർ ലെറ്റർ വേർഡ്സ്. ഐ ഡിഡ്ന്റ് നോ ഇറ്റ് വാസ് സിൻ.
ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പാസ്റ്ററായി ബൈബിൾ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയും പാസ്റ്ററുമായിട്ടൊക്കെയുമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് 80 മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെയല്ലായിരുന്നു.
എന്നാൽ
ബൈബിൾ വായിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ
on my problem with my tongue,
naavindeyadattulla kulumbathil deivam thante viral choondu,
he made me realize that I was a man of unclean lips.
Ashuddhiyulla oru ashuddhamaya naavodu koodiya oruvanaanu ennallathu
from the book of Isaiah
thirichirivu nalgu.
From the book of Isaiah he told me, you are a man of unclean lips.
Shuddhi illatha adarumulla manushyanaagunu ennallathu Isaiah pravachanathilude deivam velippettu.
And he also told me, you live among a people of unclean lips.
Shuddhi illatha adarumulla manushyude ഇടയിലാണ് നീ പാർക്കുന്നത് എന്നുള്ളതും ആ ഭാഗത്തു നിന്ന് ദൈവം
വെളിപ്പെടുത്തി.
അതുകൊണ്ടാണ് നിന്റെ ഭാഷ അശുദ്ധമായത്.
So as soon as that unknown sin became known,
നമുക്ക് അറിയാത്തതായുള്ള നമ്മളിൽ തന്നെ അറിയാത്തതായുള്ള പാപങ്ങൾ നമുക്ക് അറിയുവാനിടയായി തീരുമ്പോൾ,
at that very moment I confessed.
ആ സമയം തന്നെ അത് ഏറ്റുപറഞ്ഞു.
In fact I wrote a song, I am a man of unclean lips, my mouth has spoken what my heart insists.
എന്റെ ഹൃദയം പറയുന്നതാണ്, എന്റെ അധരം സംസാരിക്കുന്നത്. ആ നിലയിൽ ഞാൻ എന്റെ അധരം അശുദ്ധമുള്ളതാണ് എന്നുള്ളത് ദൈവത്തോട് ഞാൻ
ഏറ്റുപറഞ്ഞു.
എന്റെ ഈ പാപത്തിന് എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് നിലവിളിച്ചു.
So what did God do?
അപ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നത്?
He broke the power of unclean lips over my life.
അശുദ്ധമായ അധരത്തിന്റെ ശക്തിയെ തന്റെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാക്കി.
And as I kept communing with him,
ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ പിന്നീട് ആയിരിക്കുമ്പോൾ,
he keeps writing his word upon my mind and my heart.
തന്റെ ഹൃദയത്തിലും മനസ്സിലും ദൈവം തന്റെ വചനത്തെ എഴുതി കൊടുത്തു.
So now I speak God's word.
ഇപ്പോൾ അതുകൊണ്ട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്.
This is how we become, step by step we become blameless in our walk with God.
ഇങ്ങനെയാണ് പടിപടിയായിട്ട് ദൈവമുമ്പാകെ നാം കളങ്കമില്ലാത്തവരായി നടക്കുന്നത്.
We are not sinless people.
നാം പാപമില്ലാത്ത മനുഷ്യരല്ല.
There are still many unknown sins in my life.
നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും നമുക്ക് അറിയപ്പെടാത്തതായുള്ള പാപങ്ങൾ നിലനിൽക്കുന്നു.
That's why we must pray Psalm 139, the last two verses. The psalmist prays, search me O God and know my heart, try me and know my thoughts, see if there be any wicked way in me and lead me in the way which is everlasting.
139-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ ഭാഗം, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ നിന്ന് നോക്കി, എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതിന്റെ
ആവശ്യം.
നാം നമ്മിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിൽ നമ്മളിലുള്ള പാപത്തെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ
കഴിയും.
ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുവാൻ അനുവദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തെ കുറിച്ച് അവൻ ബോധ്യം
വരുന്നു.
നാം തിരുത്തേണ്ടതായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക്
വെളിപ്പെടുത്തുന്നു.
ആ നിമിഷം തന്നെ ആ പാപം എന്താകുന്നു അത് അതുപോലെ തന്നെ ദൈവത്തോട് നാം ഏറ്റുപറയുകയാണെങ്കിൽ,
യു ആർ നോട്ട് ടോക്കിംഗ് ടു അദർ പീപ്പിൾ, യു ആർ ടോക്കിംഗ് ടു ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്, ബിക്കോസ് ഹി ഈസ് ദി ഓൺലി വൺ ഹു കാൻ ഫോർഗീവ് യു ഓഫ് യുവർ സിൻ.
നമ്മൾ മറ്റു മനുഷ്യരോടല്ല അതേക്കുറിച്ച് പറയേണ്ടത്, യേശു ക്രിസ്തുവിനോടാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാനായിട്ട് അധികാരമുള്ളവൻ അവൻ മാത്രമാണ്.
സോ ഇഫ് യു കൺഫെസ് യുവർ സിൻ,
നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ,
ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു ഫോർഗീവ് അസ് ഓഫ് ഔർ സിൻസ്.
പാപങ്ങളെ പോക്കുവാൻ തക്കവണ്ണം അവൻ വിശുദ്ധനും നീതിമാനുമാണ്.
ആൻഡ് ക്ലെൻസസ് ഫ്രം ഓൾ അൺറൈറ്റസ്നെസ്,
നമ്മുടെ സകല അനീതിയും അവൻ പോക്കി.
So this is how we learn to walk with God.
അങ്ങനെയാണ് നാം ദൈവത്തോടു കൂടെ നടക്കേണ്ടത്, പഠിക്കേണ്ടത്.
We become consciously victorious over conscious sin.
നമുക്ക് ബോധ്യമുള്ള പാപങ്ങളുടെ മേൽ ബോധപൂർവമായിട്ട് വിജയം വരിക്കുവാൻ കഴിയട്ടെ.
So when a believer sins, he does not lose his relationship with God.
ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ ഒരിക്കലും ദൈവത്തോടുള്ള തന്റെ ബന്ധം നഷ്ടപ്പെടുന്നില്ല.
He loses his fellowship with God.
എന്നാൽ ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുന്നു.
He loses the joy of salvation. He does not lose his salvation.
അവന്റെ രക്ഷയല്ല നഷ്ടപ്പെടുന്നത്, എന്നാൽ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുന്നു.
But when every sin, every known sin is confessed and forsaken through the power of the Holy Spirit,
എന്നാൽ ഏത് അറിയപ്പെടുന്ന എല്ലാ പാപങ്ങളെയും പരിശുദ്ധാത്മ ശക്തിയാൽ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ
we experience freedom.
നമുക്ക് അതിലൂടെ
സ്വാതന്ത്ര്യം.
യേശു പറഞ്ഞത് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന്.
You know, God reveals to truth to us through the word of God. This is why this is revelation from God. God's word is God's revelation to us. Revelation about himself, revelation about our own lives, revelation about the sin in our lives, revelation about the world outside, how we should live, all of that God gives us in his book.
ദൈവം തന്റെ പുസ്തകത്തിൽ ദൈവത്തെ കുറിച്ചും ഈ ലോകത്തിലെ മറ്റു കാര്യങ്ങളെ കുറിച്ചും നമ്മെ കുറിച്ചും ഒക്കെയുമുള്ള വെളിപ്പാടുകളാണ് ഈ വചനത്തിലൂടെ നമുക്ക് തരുന്നത്.
So when we receive revelation, what must we do? We must obey.
നാം അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ നിന്ന് ആ വെളിപ്പാടുകളെ നമുക്ക് ലഭിക്കുമ്പോൾ നാം അത് അനുസരിക്കുവാൻ ബാധ്യസ്ഥ.
There are two rails on which your Christian life runs or moves.
ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്ന രണ്ട് റെയിലുകളിൽ മേലാണ്.
One is the rail of you know the train has there are two tracks, no? So in the Christian life there are two tracks.
റെയിൽവേ ട്രാക്കിന് രണ്ട് വശങ്ങളിലും പാളങ്ങൾ ഉണ്ട് എന്നുള്ളതുപോലെ ക്രിസ്തീയ ജീവിതത്തിനും രണ്ട് പാളങ്ങളുടെ മേലാണ് അത് മുന്നോട്ട്.
One is the track of revelation.
ഒന്ന് വെളിപ്പാടുകളുടേതായിട്ടുള്ള പാളം.
God gives us revelation through his word.
ദൈവം തന്റെ വചനത്തിലൂടെയാണ് ആ വെളിപ്പാടുകൾ
നമുക്ക്.
അത് നാം സ്വീകരിക്കണം.
That's why Thomas says, search me, O God.
അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഓർക്കുന്നത്, എന്നെ പരിശോധിച്ചറിയണമേ.
How does God search your heart?
എങ്ങനെയാണ് ദൈവം നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്നത്?
Through the word of God.
ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്.
Then the second track is obedience.
രണ്ടാമത്തെ പാളം എന്ന് പറയുന്നത് അനുസരണമാണ്.
So if you want to move forward in the Christian life,
ക്രിസ്തീയ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ,
both these tracks you must be very careful about.
ഈ രണ്ട് പാളങ്ങളിലും വളരെ സൂക്ഷ്മതയോടെ നാം ആയിരിക്കണം.
If there is a crack in any of these tracks, your Christian life can't move forward.
എന്നാൽ ഈ പാളങ്ങളിൽ എവിടെയെങ്കിലും ഒരു വിള്ളൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുന്നതിന്
ബുദ്ധിമുട്ടാണ്.
അതിന്റെ അർത്ഥം ദൈവം നമ്മോട് സംസാരിക്കുന്നതിനെ കേൾക്കുവാനായിട്ട് നമ്മൾ നിരസിക്കുകയാണെങ്കിൽ ഒരു പാളത്തിൽ വിള്ളൽ
ഉണ്ടാവും.
ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ നാം തയ്യാറാകുന്നില്ല, മറ്റേ പാളവും വിള്ളലില്ല,
അതുകൊണ്ട്
മുന്നോട്ട് പോകുവാനായിട്ട് സാധ്യമല്ല.
So God's word, which is revelation, and obedience to what he tells you is the only means by which you can live a life that is blameless before him.
ദൈവത്തിന്റെ തന്റെ വചനത്തിലൂടെ നമുക്ക് തരുന്ന വെളിപ്പാടുകളെ നാം അനുസരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവ മുമ്പാകെ കളങ്കമറ്റവരായിട്ട് മുന്നോട്ട് പോകുവാൻ.
The Holy Spirit breaks the power of the sin that is cancelled in your life.
നമ്മുടെ ജീവിതത്തിൽ തള്ളിക്കളഞ്ഞിട്ടുള്ള പാപങ്ങളുടെ ശക്തിയെ പരിശുദ്ധാത്മാവ് നമുക്ക് ഇല്ലാതെയാക്കി തരും.
The first thing he does is the moment you confess your sin, he cancels the sin.
നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തുമ്പോൾ അത് നമ്മളിൽ നിന്നും ഇല്ലാതെയാക്കി
തരും.
നമ്മളിൽ നിന്ന് തള്ളിക്കളഞ്ഞുള്ള പാപത്തിന്റെ ശക്തിയെയും
അവനില്ലാതെ.
ഞാനൊരു ശുദ്ധിയില്ലാത്ത അതിരമുള്ള മനുഷ്യനാണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തിയപ്പോൾ, കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ കർത്താവിനോട് നിലവിളിച്ചു.
I receive the forgiveness that Jesus gives me.
യേശു ക്രിസ്തു തന്നിട്ടുള്ള പാപ ക്ഷമ ഞാൻ ഏറ്റെടുത്തു.
Then how is it that I could overcome and not speak again with an unclean tongue?
ആ ശുദ്ധിയില്ലാത്ത ഈ അധരത്താൽ ഞാൻ പിന്നെയും സംസാരിക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക?
Because not only did he forgive me of my sin,
അവന് എന്റെ പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല ചെയ്തത്,
he also broke the power of unclean lips, the unclean tongue.
ശുദ്ധിയില്ലാത്ത അധരത്തിന്റെയും ശുദ്ധിയില്ലാത്ത നാവിന്റെയുമായിട്ടുള്ള ശക്തിയെ എന്നിൽ നിന്നും ഇല്ലാതെയാക്കി തന്നു.
This is what the book of Romans chapter 8 speaks about. The Holy Spirit puts to death the mysteries of our body so that we can live.
അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. പരിശുദ്ധാത്മാവ്
Romans 8 it's towards the end of the chapter, he puts to death, the Holy Spirit puts to death the mysteries of the body so that we can live, so that we have life. Holy Spirit puts to death, the spirit of life, spirit of adoption, spirit that puts to death.
മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നത് എന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും.
puts to death. ജീവിപ്പിക്കുന്നല്ല മരിപ്പിക്കുന്നവരുണ്ട്. Romans chapter 8. You read Romans 8, you will find towards the end the Holy Spirit puts to death the misdeeds of the body. Doesn't matter, you can go back and look, you will find. First he speaks about the spirit of adoption, speaks about the spirit of life, and then he goes on to speak about the spirit of death, the spirit that puts to death. Doesn't matter, you go back and read Romans 8, you will find it's in Romans 8, Romans chapter 8. പിന്നീട്
വായിക്കാം.
ഗോ ഹെഡ്. ഓക്കെ, സോ ഗോഡ് ഹാസ് റെക്കൺസൈൽഡ് us to himself.
ദൈവം നമ്മെ തന്നോട് നിരപ്പിച്ച്,
സോ ദാറ്റ് വി കൻ ഷെയർ ഹിസ് ലൈഫ് ആൻഡ് ഹിസ് ഹോളിനെസ്.
അവന്റെ വിശുദ്ധിയും തന്നെ അവന്റെ ജീവനും നാം പങ്കാളികളായി തീരുവാൻ
കഴിയും. ഇൻ ദ ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 4.
എഫേസ്യ ലേഖനം 1-ാം അധ്യായം എന്റെ 4-ാം വാക്യത്തിൽ,
യു സീ ഗോഡ് ലുക്സ് അറ്റ് ഹിസ് ചിൽഡ്രൻ ആൻഡ് ഹൗ ഹി സീസ് us വിതൗട്ട് എനി ബ്ലെമിഷ്.
ദൈവം നമ്മെ തന്നോട് നിരപ്പിച്ച് തന്റെ വിശുദ്ധന്മാരെ കാണുന്നത് എങ്ങനെയാണ് എന്ന് അവിടെ
കാണുന്നു. He sees us holy and without blame. Ephesians chapter 1 verse 4.
എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം, തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത്.
Then Paul tells us in Colossians 1:22.
കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ പിന്നെ പൗലോസ് പറയുന്നു,
He has now reconciled in his body of flesh by his death in order to present you holy and blameless and above reproach before him.
അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു.
Above reproach means free from accusation.
അതിന്റെ അർത്ഥം അപവാദികൾ പറയുന്നതിൽ നിലക്കുകയും നമ്മെ സ്വതന്ത്രരാക്കി.
Once we have been reconciled to God through Jesus Christ,
ഒരിക്കൽ നാം ക്രിസ്തു യേശുവിൽ ദൈവത്തോട് നിരപ്പുള്ളവരായി തീർന്നാൽ,
no charges can be brought against us.
നമുക്കെതിരെ ഒരു അപവാദവും കൊണ്ടുവരുവാനായിട്ട് കഴിയില്ല.
Romans chapter 8 verse 33.
റോമാലേഖനം 8-ാം അധ്യായം എന്റെ 33-ാം വാക്യം,
who shall bring any charge against God's elect? It is God who justifies.
ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം.
You see, Satan always does this. He brings accusations against us.
പിശാച് എപ്പോഴും നമുക്കെതിരെ അപവാദവുമായിട്ട് നടക്കുന്നവനാണ്.
He is called the accuser of the brethren.
സഹോദരന്മാരെ കുറിച്ച് അപവാദം പറയുന്നവൻ എന്നാണ് അവനെ വിളിക്കുന്നത്.
റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 10.
വെളിപാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം,
And I heard a loud voice in heaven saying, Now the salvation and the power and the kingdom of our God and the authority of his Christ have come, for the accuser of our brethren has been thrown down, who accuses them day and night before our God.
അപ്പോൾ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു.
This is going to happen in the future.
ഇത് ഭാവിയിൽ സംഭവിക്കുവാനായിട്ട് പോകുന്ന കാര്യമാണ്.
Satan will be thrown away completely. He will have no access to heaven at all anymore. Now he has access. What his job is, he goes and accuses us before the Father.
ഇപ്പോൾ പിശാചിനെ അവിടെ പ്രവേശനം ഉള്ളതുകൊണ്ട് നമ്മെക്കുറിച്ച് അവൻ അവിടെ കടന്നു എന്ന അപവാദം പറയുന്നു. എന്നാൽ അത് എന്നേക്കുമായിട്ട് ഇല്ലാതെയാകുന്ന ഭാവിയിലെ കാര്യമാണ് നാം ഇപ്പോൾ വായിച്ചത്.
So what happens when Satan brings an accusation against us before the throne room of God?
ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവ കൃപാസനത്തിന്റെ സന്നിധിയിൽ നമ്മെ കുറിച്ച് അവൻ അപവാദവുമായി ചെല്ലുമ്പോൾ,
ഇഫ് യു ആൻഡ് ഐ ആർ വാക്കിംഗ് ഇൻ ദ ലൈറ്റ്,
നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള വെളിച്ചത്തിലാണ് നാം നടക്കുന്നതെന്നുണ്ടെങ്കിൽ,
ബ്ലെയിംലെസ്
കളങ്കമില്ലാത്തവരായിട്ട്,
ദാറ്റ് ചാർജ് അഗൈൻസ്റ്റ് അസ് വിൽ നോട്ട് സ്റ്റാൻഡ്,
നമുക്കെതിരെയുള്ള അപവാദം ഒരിക്കലും നിലനിൽക്കുകയില്ല.
If there is sin in our lives,
nal nammude jeevithil paapam undengil,
what happens?
Endha sambhavikkum?
The enemy has a legal right to accuse us.
Namme kurichu avavadam parayvanayittu avan avakasham undaaki kodukku.
This is why it is so important to live a life that is set apart unto God, experiencing the life that comes from God and the holiness that we have because of what Jesus done for us.
Yesu Christu namukku vendi cheyidathulla karyangal nam tirichirnje nam vishuddhil ആയിരിക്കേണ്ടതിന്,
And so this is why it is important for us to live a life that is holy, set apart unto God.
ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ജനം എന്ന നിലയിൽ നാം നടക്കേണ്ടതിന്റെതായിട്ടുള്ള പ്രാധാന്യം അതാണ്.
Otherwise what happens is, if you are living in sin, Satan will accuse you before God.
എന്നാൽ അല്ലാത്ത പക്ഷം നാം പിന്നെ പാപത്തിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മെ കുറിച്ച് അവൻ ദൈവസന്നിധിയിൽ ചെന്ന് അപവാദം പറയും.
He will go and tell the Lord.
അവൻ ദൈവമുമ്പാകെ ചെന്ന് പറയുന്നത്,
he is saying he is your child, but this is what he is doing. He is not your child, he is mine.
അവൻ ചെന്ന് പറയുന്നത് ദൈവത്തോട്, ദൈവം നീ പറയുന്നത് അവൻ നിന്റെ മകനാണ് എന്നാണ്. എന്നാൽ അവൻ അങ്ങനെയല്ല, അവൻ ഇപ്പോൾ എന്റെ ഭാഗത്ത് രക്ഷത്ത് തന്നെയാണ്.
Because he is doing all these sins.
എന്തുകൊണ്ടെന്നാൽ അവൻ ഇപ്പോഴും ഈ പാപങ്ങളൊക്കെയും ചെയ്യുന്നു.
Book of Zechariah chapter 3.
സക്കരിയ പ്രവചനം 3-ാം അധ്യായം.
God had chosen Joshua as the high priest.
ദൈവം യോശുവയെ മഹാപുരോഹിതനായി തിരഞ്ഞെടുത്തു.
But what was Satan doing?
എന്നാൽ പിശാച് സാത്താൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്?
Zechariah chapter 3 verse 1 to 4.
സക്കരിയ പ്രവചനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം.
The high priest Joshua, he was accused by Satan before God.
അനന്തരം അവൻ യഹോവയുടെ
Zechariah chapter 3 verses 1 to 4, then he showed me Joshua the high priest standing before the angel of the Lord, and Satan standing at his right hand to accuse him.
അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു.
Now the Lord is defending. The Lord said to Satan, the Lord rebuke you, O Satan, the Lord who has chosen Jerusalem rebuke you, is not this a brand plucked from the fire? Now look at Joshua in verse 3. Now Joshua was standing before the angel, clothed with filthy garments. And the angel said to those who were standing before him, remove the filthy garments from him. And to him he said, behold, I have taken your iniquity away from you, and I will clothe you with pure vestments.
രണ്ടാം വാക്യം മുതൽ യഹോവ സാത്താനോട്, സാത്താനെ സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട്, മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവിൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളിച്ചെയ്തു.
This is Joshua the high priest. You see, in the throne room of heaven, Joshua the high priest, you see him, Joshua standing before the angel clothed with filthy garments.
സ്വർഗ്ഗത്തിലെ കൃപാസനത്തിന്റെ മുമ്പാകെ നിൽക്കുന്ന മഹാപുരോഹിതനായ യോശുവ മുഷിഞ്ഞ വസ്ത്രധാരിയായിട്ടാണ് അവിടെ നിൽക്കുന്നതായിട്ട് ഇവിടെ വെളിപ്പെടുത്തി.
How could the Lord rebuke Satan?
എങ്ങനെയാണ് ദൈവത്തിന് സാത്താനെ ഭത്സിക്കുവാൻ കഴിയുന്നത്?
Because you see, when a high priest comes into the holy of holies,
അതിവിശുദ്ധമായ അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ കടന്നു വന്നത്,
he comes with having made a sacrifice for himself and also for the people.
ആദ്യം സ്വന്തം പാപത്തിനും പിന്നെ ജനത്തിന്റെ പാപത്തിനും പരിഹാരം വരുത്തുവാനുള്ളതാണ് അവന്റെ ശുശ്രൂഷ.
This happens in the book of Leviticus chapter 16. It's called the Day of Atonement, when the high priest goes into the Holy of Holies, first having sacrificed for himself and also having sacrificed for the people. With that blood he goes and he sprinkles that blood on the mercy seat in the ark of, on top of the ark of the covenant in the Holy of Holies.
ലേവ്യാപുസ്തകം 6-ാം അധ്യായത്തിലാണ് നാം ഈ
പതിനാറാം അധ്യായത്തിലാണ്
മഹാപുരോഹിതന്റെ ശുശ്രൂഷയെ കുറിച്ച് നാം കാണുന്നത്. അവൻ കടന്നു ചെന്ന് ആദ്യം സ്വന്തം പാപത്തിനും പിന്നെ ജനത്തിന്റെ പാപത്തിനും പരിഹാരം വരുത്തിയ യാഗമൃഗത്തിന്റെ രക്തം കൊണ്ടുവന്ന് യാഗപീഠത്തിന്മേൽ തളിക്കുകയാണ് അതിവിശുദ്ധ സ്ഥലത്ത്.
Now when he does that, the sins of Israel are covered for a year.
അവനങ്ങനെ ചെയ്യുമ്പോൾ ഇസ്രായേലിന്റെ പാപം ഒരു വർഷത്തേക്ക് മറക്കപ്പെടും.
So that's why every year the high priest has to go into the Holy of Holies.
അതുകൊണ്ടാണ് ഓരോ വർഷവും മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക്.
And he has to go in there only exactly as how it has been prescribed according to the law.
ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതായുള്ള സകല കാര്യങ്ങളുടെയും അനുസരണത്തിൽ മാത്രമേ മഹാപുരോഹിതൻ അവിടെ കടന്നു ചെല്ലുവാൻ കഴിയൂ.
Without the shedding of blood there is no forgiveness of sin.
രക്തം ചൊരിഞ്ഞല്ലാതെ പാപം.
So here the Lord rebukes Satan. The Lord rebuke you, O Satan, the Lord who has chosen Jerusalem. This could happen because the blood was sprinkled on the mercy seat.
ഇവിടെ യഹോവ സാത്താനെ ഭത്സിക്കുന്നു എന്തുകൊണ്ടെന്നാൽ രക്തം യാഗപീഠത്തിന്മേൽ തളിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ്.
For you and me, our great high priest in heaven has sprinkled on the mercy seat of the Ark of the Covenant in heaven his own blood.
എന്നാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി മഹാപുരോഹിതനാകുന്ന അവൻ തന്റെ സ്വന്തം രക്തം സ്വർഗത്തിലെ യാഗപീഠത്തിന്മേൽ നമുക്കായി തളിക്കപ്പെട്ടിരിക്കുന്നു.
So when you are living
a life that is blameless,
nam kalagamillathathayittulla oru jeevitham naikkumbol,
conscious victory over conscious sin,
namukku bodhimulla paavangalude mel nam bodhapoorvam adinte jayam
eduthukkumbol,
devathulla kootayamayil vasikkumbol,
Satan cannot make any charge against you.
നമുക്കെതിരെ ഒരു അപവാദവും സാത്താന് കൊണ്ടുവരുവാൻ കഴിയുകയില്ല.
വെരി ഇമ്പോർട്ടന്റ് ഫോർ അസ് ടു ലിവ് എ ലൈഫ് ദാറ്റ് ഈസ് ഹോളി.
അതുകൊണ്ട് നാം വിശുദ്ധമായ ഒരു ജീവിതം നയിക്കേണ്ടതായിട്ട് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്.
അതർവൈസ് സാത്താൻ ഹാസ് ലീഗൽ റൈറ്റ്സ്.
അത് അല്ലാത്ത പക്ഷം നമ്മുടെ ജീവിതത്തിൽ പിശാചിന് പല അവകാശങ്ങളും പറയുവാനുണ്ടാവും.
യു സീ ദിസ് ഈസ് വൈ മെനി ഓഫ് അസ് വി ആസ് ബിലീവേഴ്സ് ഇഫ് വി ടേക്ക് സിൻ ലൈറ്റ്ലി ആൻഡ് വി ലിവ് ഇൻ സിൻ വാട്ട് ഹാപ്പൻസ് ദി കോൺസിക്വൻസസ് ആർ ദേർ.
നമ്മൾ വിശ്വാസികൾ എന്ന നിലയിൽ നാം പിന്നെയും പാപത്തിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ലാഘവത്തോടുകൂടിയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ
ഉണ്ടാകും.
നമുക്ക് അത് അത് അത്
പോൾ സേസ് മെനി ബിലീവേഴ്സ് ഹു കം ആൻഡ് ടേക്ക് കമ്മ്യൂണിയൻ മെനി ഓഫ് ദം ആർ അസ്ലീപ്. ഹി സേസ് വൈ ബിക്കോസ് ദേ ഹാവ് നോട്ട് ഡെൽറ്റ് വിത്ത് ദേർ
അതുകൊണ്ടാണ് കത്രമേശയുള്ള ബന്ധത്തിൽ നാം വായിക്കുന്ന ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് നിങ്ങളിൽ അനേകർ നിദ്ര കൊള്ളും എന്നുള്ളത് ആ ഉറക്ക അനേകർ നിത്യമായ നിദ്രയെ കുറിച്ച് എന്തുകൊണ്ടെന്നാൽ അവരുടെ പാപത്തെ കുറിച്ച് അവർ വളരെ ലാഘവത്തോടുകൂടിയാണ് കാണുന്നത്
എന്നുള്ളത്.
അവർ വിശ്വാസികളാണ്,
എന്നാൽ
അവർ മരിക്കും,
they go to heaven.
അവര് സ്വർഗത്തിൽ പോകും.
But God can't use them continually on earth because they're living in sin.
അവര് പാപത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിന് അവരെ ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നില്ല.
With unconfessed sin in their lives, they're still living. God can't use them as his vessels.
അവരുടെ ജീവിതത്തിൽ ബോധപൂർവമുള്ള പാപങ്ങളെ ഏറ്റുപറയാതെ ഇരിക്കുന്നതുകൊണ്ട് ദൈവത്തിന് അവരെ കൊള്ളാവുന്ന പാത്രങ്ങളായിട്ട് ഉപയോഗിക്കുവാൻ കഴിയാതെ വരും.
God can't use an unclean vessel.
അശുദ്ധമായ
He can't use an unclean vessel.
അവന് അശുദ്ധമായ ഒരു പാത്രത്തെ അവന് ഉപയോഗിക്കുവാൻ കഴിയില്ല.
സോ വാട്ട് ഹാപ്പൻസ് ഇഫ് യു ഡോണ്ട് ലിവ് എ ലൈഫ് ദാറ്റ് ഈസ് ക്ലീൻ ഹോളി സെറ്റ് അപ്പാർട്ട് അൺടു ഗോഡ്.
ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട നിലയിലുള്ള ഒരു വിശുദ്ധമായ ജീവിതമല്ല നമുക്കുള്ളതെങ്കിൽ
ഓൺ എർത്ത് വാട്ട് ഹി വിൽ ഡു ഈസ് ഹി വിൽ ബ്രേക്ക് ദാറ്റ് വെസൽ.
ആ അങ്ങനെ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ആ പാത്രത്തെ അവൻ ഉടച്ചു കളയും.
ഐ കാൻ യൂസ് യു എനിമോർ.
എനിക്ക് നിന്നെ ഉപയോഗിക്കുവാൻ കഴിയില്ല.
ഗോ ടു ഹെവൻ, ഹി വിൽ ടേക്ക് യു ടു ഹെവൻ.
അവൻ സ്വർഗത്തിലേക്ക് എടുക്കും.
But he can't use you on earth.
എന്നാൽ ഈ ഭൂമിയിൽ അങ്ങനെയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് അതുകൊണ്ടാണ് അനേക
വിശ്വാസികൾ
അതുകൊണ്ട് പാപത്തെ കുറിച്ച് പാപത്തെ പാപം വെച്ച് കളിക്കരുത്.
Will you use an unclean vessel? Will I drink? I don't think Lakshmi will ever do give me a glass of water in a bathroom mug.
ഒരിക്കലും ഈ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ ഒരിക്കലും ബാത്റൂമിലെ ഒരു മഗ്ഗിനകത്ത് വെള്ളം നമുക്ക് കുടിക്കാൻ തരികയില്ല.
ക്ലീൻ ഗ്ലാസ്, ക്രിസ്റ്റൽ ഗ്ലാസ്, ദ ബെസ്റ്റ് ഓഫ് ഗ്ലാസ് വിത്ത് ക്ലീൻ വാട്ടർ ഐ കൻ ഡ്രിങ്ക്.
ഇത് വളരെ ശുദ്ധിയുള്ളതായിട്ടുള്ള വൃത്തിയായിട്ടുള്ള ഒരു ഗ്ലാസിൽ അത് കുടിക്കുവാൻ തരുന്നത് കൊണ്ടാണ് നമുക്ക് കുടിക്കുവാൻ കഴിയും.
God can't use unclean vessels.
അതുകൊണ്ട് ശുദ്ധിയില്ലാത്ത പാത്രങ്ങൾ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയില്ല.
Scripture tells us, let us be vessels that are fit for the master's use.
അതുകൊണ്ട് യജമാനന് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള പാത്രങ്ങൾ നാം ആയിരിക്കണം എന്നുള്ളത് ദൈവവചനം വെളിപ്പെടുത്തുന്നത് കൊണ്ടാണ്.
So the most important thing in our Christian lives,
ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം
ഇസ് നോട്ട് ഹൗ വി ലുക്ക് ഇൻ ഔർ ഓൺ സൈറ്റ്,
നമ്മെ തന്നെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല,
ഓർ ഇൻ ദ സൈറ്റ് ഓഫ് അദർ പീപ്പിൾ,
മറ്റുള്ള മനുഷ്യർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളത്.
വാട്ട് മാറ്റേഴ്സ് ഇസ് ഹൗ ഡു വി ലുക്ക് ഇൻ ഗോഡ്സ് സൈറ്റ്,
എന്നാൽ ദൈവ ദൃഷ്ടിയിൽ നാം എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം.
1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 4,
കൊരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ നാലാം അധ്യായം
വേഴ്സസ് 3 ടു 4,
മൂന്ന് നാല് വാക്യങ്ങൾ.
ഡോണ്ട് ലിവ് ടു പ്ലീസ് പീപ്പിൾ, ലിവ് ടു പ്ലീസ് ഗോഡ്. 1 കൊരിന്ത്യൻസ് 4 3 ടു 4, ബട്ട് വിത്ത് മീ ഇറ്റ് ഈസ് എ വെരി സ്മോൾ തിങ് ദാറ്റ് ഐ ഷുഡ് ബി ജഡ്ജ്ഡ് ബൈ യു ഓർ ബൈ എനി ഹ്യൂമൻ കോർട്ട്. ഇൻ ഫാക്ട് ഐ ഡു നോട്ട് ഈവൻ ജഡ്ജ് മൈസെൽഫ്. ഐ എം നോട്ട് അവെയർ ഓഫ് എനിതിങ് അഗേൻസ്റ്റ് മൈസെൽഫ്, ബട്ട് ഐ എം നോട്ട് ദേർ ബൈ അക്വിറ്റഡ്. ഇറ്റ് ഈസ് ദ ലോർഡ് ഹു ജഡ്ജസ് മീ. യു സീ ദാറ്റ് പോൾ ഹാസ് എ ക്ലിയർ കോൺഷ്യൻസ് ബിഫോർ ഗോഡ് ആൻഡ് മാൻ.
നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്ര ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകും.
സോ വാട്ട് മാറ്റേഴ്സ് ഇസ് ഹൗ ഡു വി ലുക്ക് ഇൻ ഗോഡ്സ് സൈറ്റ്.
അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ള കാര്യം എന്നാൽ ദൈവദൃഷ്ടിയിൽ നാം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ്.
സോ ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ് ബോട്ട് ബൈ ദി ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്,
യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതലായിരിക്കുന്നുവെങ്കിൽ,
യു ആർ ഫോർഗിവൻ.
നിങ്ങൾ പാപക്ഷമ പ്രാപിച്ചവരും.
യു ആർ ഹീൽഡ്,
നിങ്ങൾ ശുദ്ധി സൗഖ്യമാക്കപ്പെട്ടവരും.
യു ആർ റെസ്റ്റോർഡ്,
അവനോട് നിരപ്പ് പ്രാപിച്ചവരും.
യു ആർ ജസ്റ്റിഫൈഡ്,
നീതീകരിക്കപ്പെട്ടവരും.
യു ആർ ഡിക്ലേർഡ് റൈറ്റസ് ബിഫോർ ഗോഡ്,
ദൈവമുമ്പാകെ നീതീകരിക്കതായി പ്രഖ്യാപിച്ചു.
ആൻഡ് യുവർ ലൈഫ് ഈസ് നൗ സെറ്റ് അപ്പാർട്ട് അൺടു ഗോഡ്,
ദൈവത്തിനായി നിങ്ങൾ വേർതിരിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ജീവിതത്തിനുടമയാണ്.
സോ അക്സെപ്റ്റ് ദിസ് ന്യൂ പൊസിഷൻ ഇൻ ടു വിച്ച് ഗോഡ് ഹാസ് ബ്രോട്ട് യു.
നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നതിനുള്ള പുതിയ ജീവിത അനുഭവത്തെ സ്വീകരിച്ചു.
ആൻഡ് ഗെറ്റ് ഇൻ ടു ഡീപ്പർ ആൻഡ് ഡീപ്പർ ഇന്റിമസി വിത്ത് ഗോഡ് ആൻഡ് മേക്ക് ഷുവർ യുവർ ഫീറ്റ് ആർ ക്ലീൻ.
ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നാം കൂടുതൽ കൂടുതൽ ദൈവത്തോട് ചേർന്നു വരികയും നമ്മുടെ കാലുകൾ ശുദ്ധമുള്ളതാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക.
യു നോ, ദിസ് മോർണിംഗ് ഐ വാസ് സ്പീക്കിംഗ് അബൌട്ട് ഹൗ ഇമ്പോർട്ടന്റ് ഇറ്റ് ഈസ് ടു ഹാവ് യുവർ ഫീറ്റ് ക്ലെൻസ്ഡ്.
നമ്മുടെ കാലുകൾ,
പീറ്റർ സെഡ് യു നോ ഹി ഡിഡ്ന്റ് വാണ്ട് ദ ലോർഡ് ടു വാഷ് ഹിസ് ഫീറ്റ്.
പത്രോസ് യേശു തന്റെ കാൽ കഴുകുവാൻ വന്നപ്പോൾ അത് കഴുകാതിരിക്കാൻ തക്കവണ്ണം
പത്രോസ് ജീസസ് ടെൽ ഹിം, ജീസസ് ടോൾഡ് ഹിം, ഇഫ് ഐ ഡോണ്ട് വാഷ് യുവർ ഫീറ്റ് യു ഹാവ് നോ പാർട്ട് വിത്ത് മീ.
എന്നാൽ യേശു പറഞ്ഞത്,
യു വിൽ ഹാവ് നോ യൂണിയൻ വിത്ത് മീ.
യേശു പറഞ്ഞത്, എനിക്ക് ഞാൻ നിന്റെ കാൽ കഴുകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോടുള്ള എന്നെങ്കിലും നിനുമായിട്ട് ഒരു കൂട്ടായ്മയും ഇല്ല.
നോ യൂണിയൻ, നോ യൂണിയൻ, കൂട്ടായ്മ അല്ല, നോ യൂണിയൻ, യു വിൽ ഹാവ് നോ റിലേഷൻഷിപ്പ് വിത്ത് മീ.
ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നാണ്.
ഇമ്മീഡിയറ്റ്ലി പീറ്റർ റിയലൈസ് ദാറ്റ് നോ, ഇഫ് ദാറ്റ് ഹാപ്പൻസ് ദിസ് ലൈഫ് ഈസ് മീനിംഗ്ലെസ്. സോ ഇമ്മീഡിയറ്റ്ലി ഹി സേഡ്, then not only my feet, wash my head and wash my hands also. He said, wash every bit of me, give me a wash. He told him, you're clean, you have been bathed, but you need to keep your feet clean.
എന്നാൽ പത്രോസ് ആ നിമിഷം തന്നെ തിരിച്ചറിഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ കാല് മാത്രമല്ല എന്നെ മുഴുവനായും കഴുകണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, നിനക്ക് ഇപ്പോൾ കാല് കഴുകിയാൽ മതി, നിന്നെ മുഴുവനായും ഇപ്പോൾ നിനക്ക് നിനക്ക് ആ ശുദ്ധീകരണം മുഴുവനായി നൽകിയിട്ടുണ്ട്, ഇപ്പോൾ നിന്റെ കാലാണ്
ശുദ്ധീകരിക്കുന്നത്.
നാം ഈ ലോകത്തിൽ വിശ്വാസികളായിട്ട് നടക്കുമ്പോൾ നാം ദൈവത്തോട് നമുക്ക് ബന്ധത്തിൽ ബന്ധമാപ്പെട്ടവരാണ് എങ്കിലും നമ്മുടെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നാം നിലനിൽക്കണം.
So when we are walking in this world as believers, we often get our feet defiled.
അതുകൊണ്ട് നാം ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ നമ്മുടെ കാലെപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കും.
We often get our feet defiled, we must make sure that it is cleansed.
നമ്മുടെ കാലുകൾ അശുദ്ധിയിലേക്ക് പോകുന്നുവെന്ന് നാം തിരിച്ചറിയുമ്പോൾ എല്ലായ്പ്പോഴും അവ ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്.
This is what it means to walk in the light.
അതാണ് വെളിച്ചത്തിൽ നടക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
When that happens, Satan's accusations against us will not work.
അത് സംഭവിക്കുമ്പോൾ നമുക്കെതിരെയുള്ള സാത്താന്റെ അപവാദങ്ങൾ ഒന്നും തന്നെ പ്രാവർത്തികമാകില്ല.
Because every known sin is confessed and forsaken.
എന്തുകൊണ്ടെന്നാൽ നമുക്ക് അറിയാവുന്ന പാപങ്ങളെയൊക്കെ നാം ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചിട്ടുണ്ട്.
And every unknown sin is also forgiven.
നമ്മുടെ എല്ലാ അറിയപ്പെടാത്ത നമുക്കറിയാത്തതായുള്ള പാപങ്ങളും ക്ഷമിക്കപ്പെട്ടതാണ്.
The blood of Jesus Christ, the efficacy of the blood of Jesus Christ is applied upon our lives.
നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ രക്തം ആണ് പ്രവർത്തിക്കുന്നത്.
Every accusation of that the enemy brings against us is revoked, it is annulled, it is cancelled.
നമുക്കെതിരായിട്ടുള്ള ശത്രു കൊണ്ടുവരുന്ന എല്ലാ അപവാദങ്ങളും അത് ഇല്ലാതെ ആക്കി കളഞ്ഞതാണ്.
So Paul's emphasis on our holy standing before God,
ദൈവം മുമ്പാകെ നമുക്ക് വിശുദ്ധിയോടെ നിൽക്കുവാൻ കഴിയുന്നതിനെ കുറിച്ച് പൗലോസ് ഊന്നി പറയുന്നത്
വെരി ഇമ്പോർട്ടന്റ്,
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ഇറ്റ് വാസ് ഓൾസോ ആൻ അറ്റാക്ക് ഓൺ ദി ഫാൾസ് ടീച്ചേഴ്സ് വെൻ ഹി സെഡ് ദിസ്.
ഈ കാര്യങ്ങൾ പൗലോസ് പറയുമ്പോൾ അന്ന് കാലത്ത് ഉണ്ടായിരുന്ന ദുരുപദേശക്കന്മാർക്ക് എതിരെ ഉള്ള ഒരു പ്രസ്താവനയുമായിരുന്നു.
The false teachers were teaching all kinds of heresies.
ദുരുപദേശാക്കന്മാരെ എപ്പോഴും വളരെ
false teachers were teaching all kinds of heresies. The false teachers promised their followers a kind of perfection that nothing else could give.
ദുരുപദേശക്കന്മാർ എപ്പോഴും ദുരുപദേശം തന്നെയാണ് പ്രസ്താവിച്ചുകൊണ്ടിരുന്നത്. അവരുടെ അവരെ അനുഗമിക്കുന്നവരോട് ഒരു തികവ് ഉള്ള ജീവിതത്തെ കുറിച്ചാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും സ്വന്തമായി കീഴടക്കാൻ കഴിയുന്നത്.
So Paul writes, you already have a perfect standing in Christ.
പൗലോസ് എഴുതിയത് ക്രിസ്തുവിൽ നമുക്കൊരു തികഞ്ഞ നിൽപ്പാണ്.
So you don't have to seek for that anywhere else.
മറ്റെവിടെയും അത് അന്വേഷിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല.
Then Paul speaks about future glorification.
വരുവാനുള്ള തേജസ്കരണത്തെ കുറിച്ച് പൗലോസ് പിന്നെ പറയും.
Colossians 1:23.
കൊലോസ്യ ലേഖനം 1:23.
If indeed you continue in the faith, stable and steadfast, not shifting from the hope of the gospel that you heard, which has been promised in all creation under heaven, and of which I, Paul, became a minister.
ആകാശത്തിൻ കീഴിലെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും.
What is the hope of the gospel?
എന്താണ് സുവിശേഷത്തിന്റെ പ്രത്യാശ?
It is the blessed hope of our Lord's return.
കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പ്രത്യാശ.
Titus chapter 2 verse 13.
തീത്തോസിന്റെ ലേഖനം.
Waiting for our blessed hope, the appearing of the glory of our great God and Savior Jesus Christ.
തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. യേശു ക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട്.
Paul has already mentioned this hope.
പൗലോസ് ഈ പ്രത്യാശയെ കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്.
In Colossians 1:5.
കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം.
Because of the hope laid up for you in heaven.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യേശുക്രിസ്തുവിന്റെ പിതാവായ.
Chapter 1 verse 5. 1:5. Chapter 1 verse 5. Because of the hope laid up for you in heaven, of this you have heard before in the word of truth, the gospel.
മലയാളത്തിൽ അത് 3-ാം വാക്യമാണ്. സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിന്ന് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം.
Now there was a time when these Gentile Colossians were without hope.
ഈ യവനന്മാരായിട്ടുള്ള ഈ കേൾവിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പ്രത്യാശയില്ലാത്ത നാളുകൾ ഉണ്ടായിരുന്നു.
In Colossians 1:27 he calls it the hope of glory.
കൊലോസ്യലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ അതിന്റെ മഹത്വത്തിന്റെ പ്രത്യാശ എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്.
But before they came to Christ, there was a time where they had no hope.
ക്രിസ്തുവിങ്കിലേക്ക് വരുന്നതിന് മുമ്പ് അവർക്ക് പ്രത്യാശയില്ലാത്തതായുള്ള ദിവസങ്ങളായിരുന്നു.
Ephesians chapter 2 verse 12.
എഫേസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം.
Having no hope and without God in the world. പ്രത്യാശയില്ലാതെ. Ephesians 2 verse 12. Having no hope. Last part of the verse. Without God in the world.
Ephesians
chapter 2 verse 12.
അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരരോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തെ നിയമത്തിന് അന്യരും
പ്രത്യാശയില്ലാത്തവർ.
ക്രിസ്തുയേശു ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യർക്ക്
they have come to Christ.
ഇപ്പോൾ അവർക്ക് പ്രത്യാശയുള്ളത് എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ അവർ ക്രിസ്തുവിങ്കിലേക്ക് മടങ്ങി വന്നു എന്നുള്ളതാണ്.
Because they had no hope because they were without God.
അവർ പ്രത്യാശയില്ലാതിരുന്ന നാളുകൾ അവർ ദൈവമില്ലാത്തവരായിരുന്നു.
When they were reconciled to God, they were given this wonderful hope of glory.
എന്നാൽ അവർ ദൈവത്തോട് നിരപ്പുള്ളവരായി തീർന്നപ്പോൾ അവർക്ക് ഈ മഹത്വകരമായിട്ടുള്ള പ്രത്യാശ പ്രാപിപ്പാനുണ്ട്.
All of God's children will one day be with Christ in heaven.
ദൈവ മക്കളായിട്ടുള്ള എല്ലാവരും ഒരിക്കൽ ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിലായിരിക്കും.
John 17 verse 24. യോഹന്നാന്റെ
സുവിശേഷം 17-ാം അധ്യായം 24-ാം വാക്യം.
Father, I desire that they also whom you have given me may be with me where I am, to see my glory that you have given me, because you loved me before the foundation of the world.
പിതാവേ, നീ ലോക സ്ഥാപനത്തിനു മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു.
You see that that's the prayer that Jesus has prayed for us.
അതാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്.
In fact, our future is so secure that Paul stated that we have already been glorified.
നാം ഇപ്പോൾ തന്നെ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി.
Romans chapter 8 verse 33.
റോമാലേഖനം 8-ാം അധ്യായം 30-ാം വാക്യം.
And those whom he predestined he also called, and those whom he called he also justified, and those whom he justified he also glorified.
മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു.
So every born again Christian has a foretaste of this glory.
അതുകൊണ്ട് വീണ്ടും ജനിക്കപ്പെട്ടതായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യാശയെ കുറിച്ച് ഒരു അല്പമായെങ്കിലും ഇപ്പോൾ തിരിച്ചറിയുന്നു.
Because God has implanted his spirit in him or her.
അങ്ങനെ വിശ്വാസികളിൽ ദൈവം തന്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ.
We are partakers of the divine nature.
തന്റെ ദിവ്യ സ്വഭാവത്തിനും നാം കൂട്ടാളികളാണ്.
2 Peter 1:4.
പത്രോസിന്റെ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 4-ാം വാക്യം.
through them you may become partakers of the divine nature. You see that?
ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി
തീരുവാനിടയാകും.
നിങ്ങൾ വീണ്ടും ജനിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനാലാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത് എന്നുള്ളതിനാൽ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയും നമ്മുടെ ജീവിതത്തിൽ
അനുഭവിക്കാനായിട്ട്.
അതുകൊണ്ട് നാം എന്തിനാ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്?
We are waiting for the revelation of this glory when Jesus Christ returns.
ക്രിസ്തുയേശു മടങ്ങി വരുമ്പോൾ ഈ പ്രത്യാശ, ഈ മഹത്വത്തിന്റെ പ്രത്യാശയാണ് നാം പ്രതീക്ഷയോടെ
കാത്തിരിക്കുന്നത്. Verse 17 to 19.
റോമാലേഖനം 8 അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യം.
And if children then heirs of God and fellow heirs with Christ, provided we suffer with him in order that we may also be glorified with him. For I consider that the sufferings of this present time are not worth comparing with the glory that is to be revealed to us. For the creation waits with eager longing for the revealing of the sons of God.
എന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ
കാത്തിരിക്കും. On the assurance of future glory.
വരുവാനുള്ള പ്രത്യാശയെ കുറിച്ചുള്ള ഒരു നിഴലാണ് പൗലോസ് അപ്പോസ്തലൻ തന്റെ ഈ ലേഖനത്തിലൂടെ പ്രസ്താവിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ
കഴിയും. It may seem as though Paul is casting a shadow on the assurance of our future glory because in Colossians chapter 1 verse 23 he says if indeed you continue in the faith. Colossians 1:23. Look at Colossians chapter 1 verse 23. If you see it starts with that word if.
ഇങ്ങനെ നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്ന കൊണ്ടാൽ എന്നാണ് പൗലോസ് അപ്പോസ്തലനോട്
രേഖപ്പെടുത്തുന്നത്. So it might look as if you know this assurance of this future glory seems to be a shadow. Is it real? Is it true? Because he uses that word if, you know.
അങ്ങനെ നിലനിന്ന് കൊണ്ടാൽ എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് കൊണ്ട് അതൊരു നിഴലാണോ അതോ യഥാർത്ഥമാണോ?
Is it possible for a believer to lose his salvation?
ഒരു വിശ്വാസിക്ക് തന്റെ രക്ഷ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീരുമോ?
No, a believer cannot lose his salvation.
ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അവന്റെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല.
I'll come to explaining this verse little later.
ഈ വാക്യം പിന്നീട് നമുക്ക് വിശദീകരിക്കാം.
But let me make this very clear. A believer can never lose his salvation.
ഒരു വിശ്വാസിക്ക് തന്റെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല.
Imagine Paul preaching a gospel. Imagine Paul is an apostle, he's also an evangelist, no?
Paulosine samanthu oru apostlenum oru suvisheshakanum aayirun.
Imagine Paul is preaching like this. Repent and believe in Christ that you may have eternal life, but there is no guarantee.
പൗലോസ് ഇങ്ങനെയാണ് പ്രസംഗിക്കുന്നത് എന്ന് ചിന്തിക്കുക. നിങ്ങൾ മാനസാന്തരപ്പെടുക, എന്നാൽ നിത്യജീവൻ പ്രാപിക്കുമോ എന്നുള്ളതിന് ഉറപ്പില്ല.
Repent and believe in Christ that you may have eternal life, but there is no guarantee.
മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കും, എന്നാൽ അതിന് ഉറപ്പില്ല.
Paul could never be an evangelist if he preached that message.
അങ്ങനെ ഒരു പ്രസംഗമാണ് പൗലോസ് പ്രസംഗിച്ചിരുന്നതെങ്കിൽ പൗലോസിന്റെ യഥാർത്ഥമായിട്ടുള്ള സുവിശേഷകനാകുവാൻ
കഴിയുമായിരുന്നു. Because if there is no guarantee, then why believe and why preach about an eternal life without guarantee?
അങ്ങനെ ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ് ഇതെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഉറപ്പില്ലാത്ത കാര്യത്തെ കുറിച്ചും വിശ്വാസത്തെ കുറിച്ചും നിത്യജീവനെ കുറിച്ചും പ്രസംഗിക്കേണ്ടത്?
Eternal life is a guarantee to anyone who believes.
വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ എന്ന് പറയുന്നത് ഉറപ്പുള്ളതാണ്.
John 3:16.
യോഹന്നാന്റെ സുവിശേഷം 3:16.
So God so loved the world that he gave his only begotten son that whoever believes in him will not perish but have what life?
തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ
സ്നേഹിച്ചു.
ജീവനാണ് അത്, താൽക്കാലിക
ജീവനാണ്.
എന്താണ് നിത്യമായ ജീവൻ?
ഇറ്റ് ഈസ് ദി അൺക്രിയേറ്റഡ് വെരി ലൈഫ് ഓഫ് ഗോഡ് ദാറ്റ് ഈസ് ഇംപ്ലാന്റഡ് ഇൻ ടു യു ദി മൊമെന്റ് യു ബോൺ അഗൈൻ.
സൃഷ്ടിക്കപ്പെടാത്തതായ ദൈവത്തിന്റെ ജീവനാണ് നമ്മൾ വീണ്ടെടുക്കപ്പെടുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം
നൽകും.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മളാക്കി എന്നുള്ളതിന് കൊണ്ടതാണ് നമുക്ക് അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ കഴിയുന്നത്.
സോ എ ബിലീവർ cannot lose his salvation.
അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല.
I can never become an evangelist preaching that kind of message if
repent and believe in Christ that you may have eternal life, but there is no guarantee. I can never preach that.
മാനസാന്തരപ്പെട്ട് ക്രിസ്തുയേശുവിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും എന്നാൽ അതിന് ഉറപ്പില്ല എന്നുള്ള ഒരു പ്രസംഗം ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയില്ല.
I'll go crazy if I do that.
അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഭ്രാന്തനായിത്തീരും.
Why should people believe a message that has no guarantee?
അങ്ങനെ ഒരു ഉറപ്പില്ലാത്തതായുള്ള കാര്യത്തെക്കുറിച്ചുള്ള പ്രസംഗം എന്തുകൊണ്ടാണ് എന്തിനു ജനം കേൾക്കണം?
Then what does Paul mean in Colossians chapter 1 verse 23 when he uses that word if?
അങ്ങനെ
23 if
കൊലോസിലേഖനം 23 വാക്യം പൗലോസ് എന്തുകൊണ്ടാണ് പിന്നെ നിലനിന്ന് കൊണ്ടാൽ എന്ന വാക്ക് ഉപയോഗിച്ച് അവിടെ പ്രസംഗിച്ചിരിക്കുന്നത്?
If in Colossians 1:23 does not suggest doubt or lay down a condition by which we keep our salvation,
നമ്മുടെ രക്ഷയെ നാം തന്നെ സൂക്ഷിക്കണം എന്നുള്ള അതിനൊരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിലല്ല പൗലോസ് അത് അവിടെ അങ്ങനെ
രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അതിന് ഒരു വാസ്തുശില്പിയുടേതായിട്ടുള്ള ഇതൊരു കെട്ടിടം പണിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കിന്റെ ഒരു കെട്ടിടം നിലനിൽക്കുന്നത് അതിന്റെ ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേലാണ്.
A house cannot stand if its foundation is not solid.
ഉറപ്പുള്ള അടിസ്ഥാനം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കെട്ടിടത്തിന് അതിന്മേൽ നിലനിൽക്കുവാൻ കഴിയില്ല.
Look at Colossians 1:23.
കൊലോസ്യലേഖനം 1:23 വാക്യം നോക്കുക.
If you continue in the faith grounded and settled and be not moved away. You see that?
സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായി
from the hope of the gospel.
നിങ്ങൾ സ്ഥിരതയുള്ളവരും വിശ്വാസത്തിൽ നിലനിന്നും കൊണ്ടാൽ.
I believe he is writing this in particular to the Colossian church because the town of Colossae was located in a region known for earthquakes.
പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യം ഇങ്ങനെ കൊലോസ്യർക്കായിട്ട് എഴുതിയതിന്റെ കാരണം കൊലോസ്യ പട്ടണം നിലനിന്നതായിട്ടുള്ള ആ ഭാഗം പലപ്പോഴും ഭൂകമ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ഒരു സ്ഥലമാണ്.
And the actual Greek meaning of that word which is translated moved away, it actually means earthquake stricken.
ഇളകാതെ എന്നുള്ള അതിന്റെ ആ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം അത് ഭൂകമ്പത്താൽ ഇളകപ്പെടാം എന്നുള്ള അർത്ഥമാണ്.
So Paul was speaking about something that they were familiar with.
ഈ കാര്യങ്ങൾ കൊണ്ട് പൗലോസ് അവിടെയുള്ളവർക്ക് കൊലോസ്യയിലുള്ളവർക്ക് ഇത് വളരെ പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്.
So what is he saying?
എന്താണ് പൗലോസ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
This is what he's saying. If you are truly saved,
നിങ്ങൾ ശരിയായി രക്ഷിക്കപ്പെട്ടവരാകുന്നുവെങ്കിൽ,
you are built on the solid foundation.
നിങ്ങളുടെ അടിസ്ഥാനം വളരെ ഉറപ്പുള്ളതായിരിക്കും.
Jesus Christ.
അത് യേശുക്രിസ്തു ആണ് അടിസ്ഥാനമാണ്.
Then you will continue in the faith.
അത് പിന്നെ അപ്പോൾ നിങ്ങൾ പിന്നെയും വിശ്വാസത്തിൽ തുടരുക.
And nothing will move you.
അത് ഒന്നിനും നിങ്ങളെ കുലുക്കുവാൻ കഴിയില്ല.
You have heard the gospel.
നിങ്ങൾ സുവിശേഷം കേട്ടവരാണ്.
And trusted Jesus Christ.
യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു.
And he has saved you.
അവൻ നിങ്ങളെ രക്ഷിച്ചതാണ്.
That's what he means.
അതാണ് ഇതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത്.
In other words, we are not saved by continuing in the faith.
നാം വിശ്വാസത്തിൽ തുടങ്ങിയ തുടരുന്നതുകൊണ്ടല്ല നാം രക്ഷിക്കപ്പെട്ടത്.
But we continue in the faith and thus prove that we are saved.
നാം ഈ വിശ്വാസത്തിൽ തുടരുന്നതിന്റെ തെളിവ് എന്ന് പറയുന്നത് നാം രക്ഷിക്കപ്പെട്ടവരാകുന്നു എന്നുള്ളതുകൊണ്ടാണ്.
Who are apostates? I was asked that question yesterday in the youth meeting. One of the graduates asked me, who are apostates? Apostates, apostates in the Malayalam parayan. What do you say for apostates? Not apostles. Apostates. Apostates are people who are not regenerated.
ഹൃദയത്തിന് രൂപാന്തരം സംഭവിക്കാത്തതായിട്ടുള്ള,
they profess to believe but they are actually not believers.
അവർ വിശ്വാസികളാണ് എന്ന് പറയും എന്നാൽ അവരുടെ ഹൃദയം യഥാർത്ഥമായുള്ള രൂപാന്തര അനുഭവത്തിലല്ല.
There will be many in the church like that.
ഇന്ന് സഭയിൽ അങ്ങനെയുള്ള അനേകരുണ്ട്.
They profess that they are believers.
അവർ വിശ്വാസികളാണ് എന്നുള്ളത് പറയും.
They will also use the word of God.
ദൈവത്തിന്റെ വചനം അവർ ഉപയോഗിക്കും.
But actually deep down in their hearts there is no regeneration is taking place.
എന്നാൽ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ചോദിച്ചാൽ അവർക്ക് യഥാർത്ഥമായുള്ള രൂപാന്തരം ഉണ്ടായിട്ടുണ്ടാകും.
John the apostle speaks of them in his letter. He says they were with us but they have gone away from us.
ബോസ്നായ യോഹന്നാൻ തന്റെ ലേഖനം എഴുതുമ്പോൾ അവർ നമുക്കുള്ളവരായിരുന്നു എന്നാൽ അവർ ഇന്ന് നമ്മിൽ നിന്ന് പോയവരാണ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയത്.
They are apostates.
അങ്ങനെയുള്ളവരെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
When you are saved because Jesus Christ, who is the firm foundation, has come to dwell in you.
നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത് യേശുക്രിസ്തു നമ്മൾ അടിസ്ഥാന ആയിട്ട് വന്നു എന്നാണ് അതിന്റെ അർത്ഥം.
We are not saved by continuing in the faith, but we continue in the faith and thus prove that we are saved.
നാം വിശ്വാസ ജീവിതത്തിൽ തുടരുന്നത് കൊണ്ടല്ല നാം രക്ഷിക്കപ്പെടുന്നത്, നാം രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ടാണ് നാം വിശ്വാസ ജീവിതത്തിൽ.
So we must make sure, each one of us, we must make sure we are truly born again.
അതുകൊണ്ട് നാം വാസ്തവമായി രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക.
That's why it's important for every professing Christian to test his own faith and examine in his own heart to be sure he is a child of God.
അതുകൊണ്ടാണ് ഓരോ ക്രിസ്തീയ വിശ്വാസികൾ എന്ന് പറയുന്നവർ നാം വിശ്വാസത്തിൽ ആയിരിക്കുന്നു എന്നുള്ളത് നമ്മെ തന്നെ പരിശോധിക്കണമെന്നും നമ്മുടെ ഹൃദയം തീർച്ചയായിട്ടും ഒരു ദൈവമുമ്പാകെ ഹൃദയം നേരുള്ളതായിരിക്കണം എന്നോ പരിശോധിക്കേണ്ടതിന്റെ ആവശ്യം.
2 Corinthians 13:5
കൊരിന്ത്യർ എഴുതിയ രണ്ടാം ലേഖനം എന്റെ 13:5
Examine yourselves whether ye be in the faith. Prove your own selves. Know ye not your own selves how that Jesus Christ is in you, except you be reprobates.
നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ?
Peter says the same thing.
പത്രോസ് എപ്പിസ്റ്റലിലും ഇതേ കാര്യം തന്നെ പറയുന്നു.
2 Peter 1
പത്രോസിന്റെ രണ്ടാം ലേഖനം 1
10 Therefore, brothers, be all the more diligent to confirm your calling and election. For if you practice these qualities, you will never fall.
അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുക.
So ask yourself this question, am I really saved?
അതുകൊണ്ട് നമ്മോട് നമ്മളെ നമുക്ക് ചോദിക്കാം, വാസ്തവമായി നാം രക്ഷിക്കപ്പെട്ടവരാകുന്നു?
Am I really a child of God?
ഞാൻ വാസ്തവമായും ഒരു ദൈവത്തിന്റെ പൈതലാകുന്നു?
Or am I continuing to live in sin?
ഇപ്പോ അതോ ഇപ്പോഴും ഞാൻ പാപത്തിൽ തന്നെ തുടരുകയാണ്?
And I am saying I am saved.
ഞാൻ രക്ഷിക്കപ്പെട്ടവനാകുന്നു എന്നുള്ളത് നാം അവകാശപ്പെടുകയാണ്.
Look at 1 John chapter 2.
യോഹന്നാന്റെ 1 രണ്ടാം അധ്യായം.
Look at verses 3-8.
3 മുതൽ 8 വരെയുള്ള വാക്യം.
1 John chapter 2 verses 3-8. Please read.
അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു.
കള്ളനാകുന്നു. You see that? If you say you are a child of God and you are living in sin, then continuing to live in sin, you are a liar. കള്ളൻ.
എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നുവെന്ന് ഇതിനാൽ നമുക്ക് അറിയാം. അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ
നടക്കേണ്ടതാണ്. Through the word of God, you will live by the life that the Holy Spirit gives you. If you are truly born again, the Holy Spirit is the spirit that gives life, right?
നിങ്ങൾ വാസ്തവമായി രക്ഷിക്കപ്പെട്ടവരാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഒരു പുതിയ ജീവൻ നൽകും.
Read up to verse 8.
പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പന അത്ര ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നും പറയാം, അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യ വെളിച്ചം ഇതാ
പ്രകാശിക്കുന്നു. When you have been drawn out of darkness into his light, you can't keep living in darkness anymore.
നമ്മെ അവൻ ഇരുട്ടിൽ നിന്നും തന്റെ വെളിച്ചത്തിലേക്ക് വീണ്ടെടുക്കപ്പെട്ടവരാകുന്നെങ്കിൽ പിന്നെയും നമുക്ക് ഇരുട്ടിൽ നടക്കുവാൻ
കഴിയും.
ഒരു ക്രിസ്തീയ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ ബദൽ ഇരുളിനെ വെറുക്കുകയും വെളിച്ചത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്.
He will not play with darkness. He will not toy with darkness. He will not play with the world. He will not play with sin. He will not play with the flesh.
അവൻ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവമകൻ അല്ല ദൈവമകൾ അവരെ ഇരുളുമായി കളിക്കുകയില്ല, ലോകവുമായി കളിക്കുകയില്ല, ലോകവുമായിട്ട് അനുരൂപപ്പെട്ടു പോകുകയില്ല, പാപവുമായി അനുരൂപപ്പെട്ടു
പോകുകയില്ല.
ജഡത്തോടും ലോകത്തോടും പിശാചിനോടും മരിച്ചവരായി ദൈവത്തിനായി ജീവിക്കുന്ന
ലൈഫ് ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ് saturated with the word of God.
പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരും വചനത്താൽ നിറഞ്ഞവരുമായി
receiving the revelation that comes from God on a day to day basis and obeying what God says.
ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് വരുന്നതായുള്ള തന്റെ വചനത്തിൽ നിന്നും പ്രാപിച്ചുകൊണ്ട് അത് അനുസരിക്കുന്നവരായിട്ടായി.
By the power of the Holy Spirit putting to death every misdeed of the body.
നമ്മുടെ ശരീരത്തിന്റെ സകലത്തെയും ജഡത്തിലെ സകലത്തെയും പരിശുദ്ധാത്മാവിനാൽ മരിപ്പിച്ചവരായിട്ടായി.
Walking in blamelessness.
അവന്റെ മുമ്പിൽ കളങ്കമില്ലാത്തവരും കുറ്റമില്ലാത്തവരുമായിരിക്കും.
The devil cannot have any legal right over such a person.
അങ്ങനെയുള്ളവരുടെ മേൽ സാത്താന് ഒരു നിയമപരമായിട്ടുള്ള ഒരു അപവാദവും കൊണ്ടുവരുവാൻ കഴിയില്ല.
You know the devil will see such a person and he will flee. The Bible says James chapter 4 verse 7, submit to God, resist the devil, he will flee from you. Draw nigh to God, he will draw nigh to you.
ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും, ദൈവത്തോട് അടുത്തു വരുവിൻ എന്നുള്ള യാക്കോബിന്റെ ലേഖന പ്രകാരം അങ്ങനെയുള്ളവരെ കാണുമ്പോൾ പിശാച് ഓടിപ്പോകും.
James 4 verse 7 and verse 8.
അയ്യോ,
what a blessed life it is for us to live.
അങ്ങനെ എത്ര അനുഗ്രഹീതമായിട്ടുള്ള ഒരു ജീവിതമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്.
Ask yourself, am I really progressing or is something wrong? Am I really progressing in the Christian life or is there something wrong?
നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ജീവിത നിലവാരം എങ്ങനെയാണ്? അത് ദിനംപ്രതി കൂടുതലായി ഉയർന്നു വരികയാണോ അതോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
Am I really saved?
വാസ്തവമായി ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ?
If you are saved, then you won't be stuck in sin.
രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ആ പാപത്തിൽ
കുടുങ്ങിപ്പോകും.
ചില വ്യക്തികൾ അങ്ങനെയാണ്, രക്ഷിക്കപ്പെട്ടു എന്നാൽ പാപത്തിൽ തന്നെ പിന്നെയും
കുടുങ്ങിക്കിടക്കും.
അങ്ങനെ പറയുന്നത് ഞാനിപ്പോൾ പിന്മാറ്റത്തിലാണ് സഹോദര.
ക്രിസ്തീയ
ജീവിതത്തിൽ അങ്ങനെ ഒരു പിന്മാറ്റത്തിന്റെ അവസ്ഥയില്ല. രക്ഷിക്കപ്പെട്ടവനാണെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം എപ്പോഴും മുന്നോട്ടായി.
I have come that you may have life and have it abundantly. The thief comes only to steal and to kill and to destroy. John chapter 10 verse 10.
മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായിട്ടാണ് പിശാച് വന്നത്. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായ ജീവൻ
ഉണ്ടാകേണ്ടതിനുമായിട്ടാണ്.
100% നിങ്ങൾ രക്ഷിക്കപ്പെട്ട രൂപാന്തരപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക.
And make sure you're walking in the light.
അവന് അതുകൊണ്ട് വെളിച്ചത്തിൽ നടക്കുന്നവരാകുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക.
If you're doing so, you're submitted to God, the devil will flee from you.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവരാണ്. നിങ്ങളെ കാണുമ്പോൾ തന്നെ പിശാച് ഓടിപ്പോകും. നമുക്ക് പ്രാർത്ഥിക്കാം.